أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا أنفقوا من طيبات ما كسبتم ومما أخرجنا لكم من الأرض ولا تيمموا الخبيث منه تنفقون ولستم بآخذيه إلا أن تغمضوا فيه واعلموا أن الله غني حميد. الشيطان يعدكم الفقر ويأمركم بالفحشاء والله يعدكم مغفرة منه وفضلا والله واسع عليم. يؤتي الحكمة من يشاء ومن يؤت الحكمة فقد أوتي خيرا كثيرا وما يذكر إلا أولو الألباب. وَمَا أَنفَقْتُم مِّن نَّفَقَةٍ أَوْ نَذَرْتُم مِّن نَّذْرٍ فَإِنَّ اللَّهَ يَعْلَمُ وَمَا لِلظَّالِمِينَ مِنْ أَنصَارٍ. إِن تُبْدُوا الصَّدَقَاتِ فَنِعِمَّا هِيَ وَإِن تُخْفُوهَا وَتُؤْتُوهَا الْفُقَرَاءَ فَهُوَ خَيْرٌ لَّكُمْ ويكفر عنكم من سيئاتكم والله بما تعملون خبير. صدق الله العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ആയാത്ത് ദർശ ഖുർആനിൽ ഇനി നമുക്ക് തുടങ്ങേണ്ടത് 267-ാമത്തെ ആയത്ത് മുതലാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, അംഫിഖു, നിങ്ങൾ ചെലവഴിക്കൂ, മിൻ തയ്യിബാത്തി, നല്ലതിൽ നിന്ന്. തയ്യിബ്, നല്ലത്, തയ്യിബത്ത്, അതിന്റെ സ്ത്രീലിംഗം, അതിന്റെ ബഹുവചനം തയ്യിബാത്. മാ കസബത്തും, നിങ്ങൾ സമ്പാദിച്ച, മാ ഒന്നിൽ നിന്ന്, മിൻ തയ്യിബാത്തി, മാ ഒന്നിന്റെ നല്ലതിൽ നിന്ന്, കസബത്തും നിങ്ങൾ സമ്പാദിച്ചിരിക്കുന്നു, അഥവാ നിങ്ങൾ സമ്പാദിച്ച നല്ലതിൽ നിന്ന്. വമിമ്മാ അഖ്റജ്ന ലക്കും മിനൽ അർദ്, വമിമ്മാ അഖ്റജ്ന, നാം ഉൽപ്പാദിപ്പിച്ച് തന്നതിൽ നിന്നും, ലക്കും, നിങ്ങൾക്ക്, മിനൽ അർദ്, ഭൂമിയിൽ നിന്ന്, അതിൽ നിന്നുമുള്ള നല്ലതും ചെലവഴിക്കുവീൻ. വലാ തയമ്മമു, തയമ്മമ എന്ന വാക്ക് ഉദ്ദേശിക്കുക എന്നാണ് അർത്ഥം. നിങ്ങൾ ഉദ്ദേശിക്കരുത്, അല്ലെങ്കിൽ കരുതരുത് എന്നർത്ഥം. അപ്പോ നമ്മുടെ ഒലുവിനും കുളിക്കും പകരം ചെയ്യുന്ന തയമ്മമോ എന്ന് സംശയം ഉണ്ടാവും അല്ലേ. അവിടെയും ഫ തയമ്മമു സഈദൻ തയ്യിബ, നല്ല മണ്ണ് ഫൈലം തജിദു മാൻ ഫ തയമ്മമു സഈദൻ തയ്യിബ, വെള്ളം കണ്ടില്ലെങ്കിൽ നിങ്ങൾ നല്ല മണ്ണ് ഉദ്ദേശിച്ചുകൊള്ളൂ എന്ന് അല്ലാഹു തആല ഉപയോഗിച്ച വാക്ക് ാണ് പിന്നീട് അതിന്റെ പേരായിട്ട് മാറിയത്. തയമ്മമു സഈദ്, തയമ്മമു സഈദ്, മണ്ണുദ്ദേശിക്കുക എന്നാണ് മുഴുവൻ വാക്ക്. പിന്നെ അത് ലോപിച്ച് വെറും തയമ്മും എന്നായി മാറിയതാണ് പേര്. ഇവിടെ അതിന്റെ ഭാഷാർത്ഥത്തിലാണ് എടുത്തിട്ടുള്ളത്. വല തയമ്മമു അൽ ഖബീസ മിൻഹു, അതിൽപ്പെട്ട ചീത്തയെ നിങ്ങൾ കരുതരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കരുത്. തുംഫിഖൂന, നിങ്ങളത് നിങ്ങൾ ചെലവഴിക്കുന്നു, വലസ്തും, നിങ്ങളല്ല, ബി ആഖിദീഹി, അത് സ്വീകരിക്കുന്നവർ, ഇല്ല അൻ തുഗ്മിളു ഫീഹി, ഇല്ല അൻ തുഗ്മിളു ഫീഹി, അതിന്റെ നേരെ കണ്ണ് താഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ കണ്ണടച്ചുകൊണ്ടല്ലാതെ. റമള എന്ന് പറഞ്ഞാല് അവഗണനയോടെ കണ്ണ് താഴ്ത്തുന്നതിനാണ് പറയാം. കണ്ണ് ഈ ഇമ വെട്ടുക, ഈ കണ്ണ് ഇങ്ങോട്ട് അടക്കുക, അത് പിന്നെ ഒരു ഒരു താല്പര്യക്കുറവ് കാണിക്കാൻ വേണ്ടി കണ്ണ് താഴ്ത്തലുണ്ടല്ലോ, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇല്ല അൻ തുഗ്മിളു ഫീഹി, അതിന്റെ കാര്യത്തിൽ. വഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ ഗനിയുൻ ഹമീദ്, നിശ്ചയം അല്ലാഹു ഗനിയുൻ ഹമീദ്, ഐശ്വര്യവാനും സ്തുത്യർഹനുമാകുന്നു, അല്ലെങ്കിൽ സ്തുത്യർഹനായ ഐശ്വര്യവാനാകുന്നു. സാമ്പത്തിക രംഗത്ത് ബാധിക്കാനിടയുള്ള, സത്യവിശ്വാസികളെ ബാധിക്കാനിടയുള്ള ന്യൂനതകൾ, കാഴ്ചപ്പാടുകൾ, അതൊക്കെയാണ് ഇവിടെ പരാമർശിച്ചു വരുന്നത്. അതിലെ അതിനെക്കുറിച്ച് അല്ലാഹ് പറഞ്ഞു, ആവശ്യം നേരത്ത് കിട്ടാതാകുന്ന വിധം കെട്ടിപ്പൂട്ടി വെക്കരുത്, അഥവാ പരലോകത്ത് ആവശ്യം വരുമ്പോൾ ഇതിന്റെ പ്രതിഫലം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടണം എന്ന നിലക്ക് ചെലവഴിക്കണം എന്ന് പറഞ്ഞു. ഇനി മറ്റൊരു, ചെലവഴിക്കുന്നവരെ പിടികൂടാൻ സാധ്യതയുള്ള മറ്റൊരു ദൂഷ്യത്തെ സൂചിപ്പിക്കുകയാണ് അല്ലാഹു തആല ചെയ്യുന്നത്. അത് കൊടുക്കുകയല്ലാതെ നിവൃത്തിയില്ല. എല്ലാവരും കൂടി ചോദിക്കുന്നു, പറയുന്നു, അല്ലെങ്കിൽ കൊടുക്കുന്നതിലെ പിന്നെ കൊടുക്കാതെ വിടൂല, അല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ മോശമാണ്, ഇങ്ങനെയെല്ലാം വരുമ്പോ പിന്നെ ആളുകൾക്കുള്ള ഒരു പരിപാടിയുണ്ട്, ഈമാൻ കുറഞ്ഞു പോയാൽ. അതെന്താന്ന് വെച്ചാൽ തനിക്ക് ആവശ്യമില്ലാത്തതോ വേണ്ടാത്തതോ വേസ്റ്റോ ഒക്കെ അത് വലിയ കാര്യമായിട്ട് അതങ്ങോട്ട് കൊടുത്തേക്കുക. ഈ നിലപാടിനെയാണ് അല്ലാഹു തആല വിമർശിക്കുന്നത്. അർത്ഥം പറഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാകും. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, അൻഫിഖൂ മിൻ ത്വയ്യിബാത്തി മാ കസബ്തും, നിങ്ങൾ സമ്പാദിച്ചിട്ടുള്ള നല്ല സമ്പത്ത് ചെലവഴിക്കുവിൻ. വലാ തയമ്മമുൽ ഖബീസ മിൻഹു, അതിലെ മോശത്തെ നിങ്ങൾ ചെലവഴിക്കാൻ ഉദ്ദേശിക്കരുത്. ചീത്തയായ സമ്പത്തിന് തുംഫിഖൂന വലസ്തു ആഖിദീഹി ഇല്ല അൻ തുഗ്മിളു ഫീഹി, നിങ്ങളത് ചെലവഴിക്കുന്നു നിങ്ങൾ കണ്ണ് ചിമ്മിക്കൊണ്ടല്ലാതെ അത് സ്വീകരിക്കുകയില്ല, അങ്ങനത്തത് ചെലവഴിക്കരുത് എന്നർത്ഥം. വഅലമു അന്നല്ലാഹ ഗനിയുൻ ഹമീദ്, നിങ്ങൾ അറിയണം അല്ലാഹു ഐശ്വര്യവാനും സ്തുത്യർഹനുമാകുന്നു. എന്താ പറഞ്ഞത്? വിശ്വാസികളെ, നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്നുള്ള നല്ലത് ചെലവഴിക്കുകയിൽ. നല്ലത് എന്നതുകൊണ്ട് രണ്ട് നിലക്കുണ്ട്. അതിലൊന്ന് ഹലാലായി സമ്പാദിച്ചത്, അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കേണ്ടത് നിങ്ങൾ ഹലാലായി സമ്പാദിച്ച സാധനമാണ്. രണ്ട്, സ്വന്തം നിലയിൽ വസ്തു നല്ലതാകണം, കേടുവന്നത്, മോശം, ചീഞ്ഞത്, ചത്തത് എന്നതുപോലെ ആവശ്യമില്ലാത്തത്, ഇങ്ങനെയൊക്കെ ഉള്ളത് കൊടുക്കരുത്. ഇത് ഏത് കൊടുക്കലാണ്? ഏത് കൊടുക്കലും. പാവങ്ങൾക്ക് സദക്കയായിട്ട് കൊടുക്കുക, അതുപോലെ തന്നെ പിന്നെ ചെലവിന് കൊടുക്കൽ ബാധ്യതയുള്ളവർക്ക് ബാധ്യത നിറവേറ്റാൻ വേണ്ടി കൊടുക്കുക, അതിലുപരി അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധന പ്രചാരണ പ്രവർത്തനത്തിന്, ജിഹാദുൻ ഫീ സബീലില്ലാഹിൽ ഒക്കെ കൊടുക്കുക. ഇങ്ങനെയുള്ളതിലൊക്കെ നല്ലത് കൊടുക്കണം. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ല തയ്യിബൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അല്ലാഹു തആല നല്ലവനാണ്, നല്ലതല്ലാതെ അവൻ സ്വീകരിക്കുകയില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ومما أخرجنا لكم من الأرض نام ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ച് തന്നിട്ടുള്ളതിൽ നിന്നും. ആദ്യം പറഞ്ഞത് നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്നാണ്. അതുകൊണ്ട് ഉദ്ദേശ്യം നമ്മുടെ ധനപരമായ കച്ചവടം ചെയ്തും മറ്റ് ബിസിനസ്സുകളിൽ ഏർപ്പെട്ടും തൊഴിലെടുത്തും ഒക്കെ നേടുന്ന ധനപരമായ വരുമാനങ്ങളെയാണ് അല്ലെങ്കിൽ അത്തരം വസ്തുക്കളെയാണ് ഉദ്ദേശിച്ചത്. ഇത് കാർഷിക വിഭവങ്ങൾ. അവിടെ അള്ളാഹു തആല പറഞ്ഞു നാം ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തന്ന. അതിൽ തന്നെ ഒരു സൂചനയുണ്ട്, ഇത് അള്ളാന്റേതാണ്, കാരണം അള്ള ഉണ്ടാക്കി തന്നതാണ്. കർഷകൻ വിത്ത് മണ്ണിലിട്ട് ഇങ്ങോട്ട് പോരുകയാണല്ലോ ചെയ്യുന്നത്, അല്ലാതെ മുളപ്പിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. അള്ളാഹുവാണ് മുളപ്പിച്ചു തന്നത്, അള്ളാഹുവാണ് അതിന് അൽമേൽ കായ്ഫലങ്ങൾ നൽകിയത്. അതുകൊണ്ട് അത് ചെലവഴിക്കുമ്പോൾ അത് പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്തിനാ? അതും കസബത്തെന്ന് പറഞ്ഞതിൽ തന്നെ അല്ലേ പെടുക. പക്ഷെ ഈ പ്രതിഭാസം ഏറ്റവും കൂടുതൽ കാണുക അവിടെയാണ്. പൊതുവിൽ കാലി അതുപോലെ കൃഷി ഇങ്ങനെയുള്ളതിലാണല്ലോ പിന്നെ ഇത്തരം വിഷയങ്ങൾ വരിക. അപ്പൊ ചാകാനായ ഒട്ടകത്തെ കൊടുക്കുക, ചാകാനായ ആടിനെ കൊടുക്കുക, അല്ലെങ്കിൽ പറ്റ മെലിഞ്ഞൊട്ടിയ ഒട്ടകത്തെ ഒക്കെ കൊടുത്ത് കഴിച്ചിലാവുക. അതുപോലെ തന്നെ കാർഷിക വിഭവങ്ങളിൽ നിന്ന് ഗുണഫലം കുറഞ്ഞ മേന്മ കുറഞ്ഞത് ചെലവഴിക്കുക, സക്കാത്തായിട്ടും മറ്റ് വഴികളിലും ഒക്കെ. അത് ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അത് മനസ്സിലാക്കുവാൻ വേണ്ടി അള്ളാഹു തആല തന്നെ ഒരു മാനദണ്ഡം പറഞ്ഞിരിക്കുന്നു. ഇതിപ്പോ നല്ലതാണോ, കൊടുക്കാവുന്നത് തന്നെയാണോ ഞാൻ ഈ കൊടുക്കുന്നത് എന്ന് എങ്ങനെയാ മനസ്സിലാകുക? അതിന് അള്ളാഹു ഒരു ഐഡിയ പറഞ്ഞു തന്നിരിക്കുകയാണ്. അതെന്താ? തുൻഫിഖൂന വലസ്തും ബിആഖിദീഹി ഇല്ലാ അൻ തുഗ്മിലു ഫീഹി. നിങ്ങളത് ചെലവഴിക്കുന്നു, നിങ്ങൾ അവഗണനയോടുകൂടിയ ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ അത് സ്വീകരിക്കുകയുള്ളൂ, അതാണ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. അഥവാ ഈ കൊടുക്കുന്ന സാധനം എനിക്ക് ഇങ്ങോട്ട് തരികയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് സ്വീകരിക്കുക എന്ന് സ്വയം ആലോചിക്കുക. എനിക്ക് ഇങ്ങോട്ടാണിത് തരുന്നതെങ്കിൽ ഞാൻ എങ്ങനെയാണിത് സ്വീകരിക്കുക എന്ന് ആലോചിച്ചാൽ വേഗം പിടികിട്ടും ഇത് കൊടുക്കാവുന്നതാണോ അല്ലാത്തതാണോ എന്ന്. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഉപയോഗശൂന്യമായ വസ്തുക്കളൊന്നും ഉപകാരമുള്ളവർക്ക് കൊടുത്തുകൂടാ എന്നൊന്നുമല്ല. അങ്ങനെയൊന്നും ഈ പറഞ്ഞതിന്റെ അർത്ഥമില്ല. വീട്ടിൽ സ്ക്രാപ്പുണ്ട്, സ്ക്രാപ്പ് കടക്കാരന് അല്ലെങ്കിൽ പിന്നെ പാവപ്പെട്ട ഒരുത്തന് ഫ്രീ ആയിട്ട് അങ്ങോട്ട് കൊടുത്തു പാടില്ല എന്നൊന്നും ഈ പറഞ്ഞതിന് അർത്ഥമില്ല. പക്ഷേ സക്കാത്ത് നിർബന്ധ ദാനം അതുപോലെ ഫീസബീലില്ലയിലൊക്കെ ചോദിക്കുമ്പോൾ ഈ വേസ്റ്റ് ഒഴിവാക്കാനുള്ള മനസ്ഥിതി ഉണ്ടാകരുത്. നമ്മുടെ ഇപ്പൊ അവസാനം വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ, അതിൽ ഞങ്ങൾ കുറെ ആളുകൾ പിന്നെ എല്ലായിടത്തും നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും, വസ്ത്രങ്ങളും ഒക്കെ ശേഖരിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോ മിക്കവാറും ആളുകളൊക്കെ നല്ല പുതിയ ഡ്രസ്സ് തന്നെ, ഉപയോഗിക്കാത്തത് അല്ലെങ്കിൽ ഒരിക്കൽ ഉപയോഗിച്ച അത് അങ്ങനെയൊക്കെ വളരെ എന്ന് പറഞ്ഞ ക്വാളിറ്റി ഉള്ള ഏത് കടയിൽ വെച്ചാലും വിൽക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് തന്നത്. പക്ഷെ അപൂർവം ചില വീടുകളിൽ നിന്ന് നമുക്ക് തോന്നി ഈ വെള്ളപ്പൊക്കം വന്ന് നമ്മളിങ്ങനെ വസ്ത്രം ശേഖരിക്കാൻ ചെന്നത് അവർക്ക് വലിയൊരു ഉപകാരമായി, കുറെ കാലമായിട്ട് ഇത് എന്താ ചെയ്യുക എന്നറിയാത്ത കുറെ വേസ്റ്റ് സാധനങ്ങൾ അതവർക്കൊന്ന് വീട്ടിൽ നിന്ന് അലമാരകളിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടാൻ വലിയ ഉപകാരമായിട്ടുണ്ടാവും നമ്മൾ ചെന്നത് എന്ന് തോന്നുന്ന വിധമായിരുന്നു ആളുകൾ തന്നത്. ഈ പിന്നെ പിഞ്ഞിയ കീറിയ പഴകിയ വസ്ത്രം തിരിച്ച് അങ്ങോട്ട് കൊടുത്താൽ എന്തായിരിക്കും അത്തരം ആളുകളുടെ മനസ്ഥിതി? അതാണ് അള്ള സൂചിപ്പിക്കുന്നത്. അങ്ങോട്ട് കൊടുക്കുമ്പോൾ എനിക്കൊരു നല്ല കുപ്പായം കിട്ടി എന്ന് തോന്നുമെങ്കിൽ അതൊക്കെ, അല്ലെങ്കിൽ മോശമാണ് എന്നർത്ഥം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിന്റെ ഒരു മറുവശവും പറഞ്ഞു തന്നിട്ടുണ്ട്. സക്കാത്ത് ശേഖരിക്കാനൊക്കെ പോകുന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമായിരുന്നു, ഈ ഒട്ടകത്തിനെ പോറ്റുന്ന കാലികളെയൊക്കെ പോറ്റുന്ന ആളുകൾക്ക് അവരുടെ ഒരു പ്രിയപ്പെട്ട ഒട്ടകം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രിയപ്പെട്ട ആടുണ്ടാവും. ആടുകളുടെ കൂട്ടത്തിൽ തന്നെ ഇടയന് ആട്ടിടയന് ഉടമസ്ഥനും ഒക്കെ വളരെ സ്നേഹം തോന്നുന്ന ഒരു അരുമ ആടും ഒട്ടകവും ഒക്കെ ഉണ്ടാകും. അതിനെ തന്നെ പിടിച്ചുകൊണ്ട് പോരരുത് സക്കാത്താണെന്നും പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട്. കാരണം എന്താ, അതിൻ്റെയൊക്കെ രണ്ടിൻ്റെ നടുവിലാണ്, ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയും എക്കണോമിക്സ്. രണ്ടു ഒക്കുകയാണ് വളരെ എന്ന് പറഞ്ഞാൽ അതിലെ ഏറ്റവും മുന്തിയത് തന്നെ കൊടുക്കണം, ഏറ്റവും പ്രിയപ്പെട്ട ഒട്ടകത്തിനെ തന്നെ സക്കാത്ത് കൊടുക്കണം എന്നൊന്നും പറഞ്ഞതിൻ്റെ അർത്ഥമില്ല. അതേസമയത്ത് കിട്ടുന്ന ആൾക്ക് ഉപകാരപ്പെടുന്ന നല്ലത് എന്ന് തോന്നുന്ന അതേ ചെലവഴിക്കാവൂ. എന്നിട്ട് അള്ളാഹു തആല ചെയ്യുന്നത് വേറൊരു സംഗതി കൂടി, അള്ളാഹിന്റെ ഒരു സിഫത്ത് നമുക്ക് പറഞ്ഞു തരിക. വല്ലാഹു വഅലമു അന്നല്ലാഹ ഗനിയുൻ ഹമീദ്. അള്ളാഹു ഗനിയാണ് ഹമീദാണ് എന്ന് പഠിപ്പിക്കലല്ല ഇവിടെ ഉദ്ദേശിച്ചു. പിന്നെ എന്താണ്, നമുക്കറിയാലോ, നമ്മൾ പൊതുവെ സമൂഹത്തിൽ കാണുന്ന ഒരു കാര്യമാണ്, ബഹുമാനപ്പെട്ട ആളുകൾക്കൊക്കെ പിന്നെ കൊടുക്കുമ്പോൾ വലുത നന്നാക്കി കൊടുക്കും. കല്യാണത്തിന് വളരെ സമ്പന്നനായ ആൾക്ക് പ്രസന്റേഷനൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് വളരെ വില കൂടിയതും മുന്തിയതും തിരഞ്ഞു നടക്കും. പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെ മോശമായത് വേസ്റ്റ് കൊടുത്ത് ഒഴിവാക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു രീതി മനുഷ്യർക്കിടയിലുണ്ട്. ആ മനസ്സിനോട് അള്ളാഹു തആല പറയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിക്കണം? അള്ളാഹുവാണ് ഏറ്റവും വലിയ പ്രഭു, അവനാണ് ഏറ്റവും വലിയ കോടീശ്വരൻ. അങ്ങനെ വളരെ സമ്പന്നനായ അള്ളാഹുവിനാണ് ഈ കൊടുക്കുന്നത് എന്ന വിചാരം നിങ്ങൾക്കുണ്ടാകണം എന്ന് മനസ്സിലാക്കാനാണ് എലമോ എന്ന് പറഞ്ഞത്. ഇതറിയുന്ന ആളുകളോടാണല്ലോ ഈ പറയണത്. അള്ളാഹു അനിയാണെന്നും ഹമീദാണെന്നും ഇവിടുന്നല്ലോ പഠിക്കുന്നത്. അതൊക്കെ അറിയുന്ന ആളുകളാണല്ലോ മോമിനുകൾ. എന്നിട്ടും ഇവിടെ ഇത് പറയുന്നത് അതിനാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ അതിസമ്പന്നനായ ഒരാൾക്കാണ് ഞാൻ ഈ കൊടുക്കുന്നത് എന്ന ബോധത്തോടു കൂടി വേണം ചെലവഴിക്കാൻ. ഹമീദ്, അവൻ സ്തുത്യർഹനാണ്, സ്തുതി അർഹിക്കുന്നവനാണ്. അഥവാ അള്ളാഹു ഏത് കാര്യം ചെയ്യുമ്പോഴും ആര് കണ്ടാലും ബെസ്റ്റ്, വെരി ഗുഡ്, വളരെ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയാൻ തോന്നുന്ന സ്ഥിതിയിലെ കാര്യങ്ങൾ ചെയ്യാവൂ. എഹ്സാൻ, അഹ്സന കുല്ല ഷൈഇൻ ഖലഖ, എല്ലാം നന്നായി സൃഷ്ടിച്ചിരിക്കുന്നു. ഇങ്ങനെ വളരെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്തുകൊണ്ടാണ് അള്ളാഹു തആല കൊടുക്കാറുള്ളത്. അങ്ങനെ ഉന്നതനായ അള്ളാഹു തആലക്കാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്ന ബോധമുണ്ടാകണം എന്നാണ് വഅലമു അന്നല്ലാഹ ഗനിയുൻ ഹമീദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അശ്ശൈത്താനു യഅദുക്കുമുൽ ഫഖ്റ വയഅമുറുക്കും ബിൽ ഫഹ്ഷാ. അശ്ശൈത്താനു, പിശാച്ച്, ചെകുത്താന് എന്നൊക്കെയാണ് മലയാളം അല്ലേ. അൽ എന്ന് ചേർന്ന് വന്നത് ആ പിശാച്ചിന്റെ വർഗം മൊത്തം എന്ന് സൂചിപ്പിക്കാനാണ്. സകല പിശാച്ചുക്കളും എന്നർത്ഥം. യഅദുക്കും, വഅദ യഅദു എന്ന് പറഞ്ഞാൽ വാഗ്ദാനം ചെയ്യുക എന്നും അർത്ഥമുണ്ട്, പേടിപ്പിക്കുക എന്നും അർത്ഥമുണ്ട്. വാക്കുകൊണ്ട് ചെയ്യുന്നത് ഭാവിയിൽ ഇന്നത് ചെയ്യും എന്ന് പറയാണ്. ഭാവിയിൽ ഞാൻ നിനക്ക് ഇന്നത് തരും എന്ന് ഉപകാരമുള്ളത് പറഞ്ഞാൽ നമ്മൾ പരിഭാഷപ്പെടുത്തും വാഗ്ദാനം ചെയ്തു എന്ന്. ഭാവിയിൽ ഞാൻ നിന്നെ പിടിച്ച് ഇടിക്കും, നാളെ ഞാൻ നിന്നെ പിടിച്ച് ഇടിക്കും എന്ന് പറഞ്ഞാൽ അതും ഭാവിയിൽ നടക്കുന്നു പറയുന്നതാണ്. അപ്പോ നമ്മൾ പരിഭാഷപ്പെടുത്തും പേടിപ്പിച്ചു എന്നോ താക്കീത് നൽകി എന്നോ. എന്ന പോലെ സംഗതി ഭാവിയിൽ ഇന്നത് ചെയ്യുന്നു പറയലാണ് ചെയ്യുന്നയാള് ചെയ്യുന്നത്. ആശയം മാറുന്നതിനനുസരിച്ചാണ് പരിഭാഷ മാറുക. അപ്പൊ ഇവിടെ അർത്ഥം, ഇവിടെ യഅദുക്കുമുൽ ഫഖ്റ, പിശാച്ച് ദാരിദ്ര്യം വാഗ്ദാനം ചെയ്യല്ലോ ചെയ്യുക, പിശാച്ച് ദാരിദ്ര്യം കാട്ടി പേടിപ്പിക്കുകയാണ് ചെയ്യുക. യഅദുക്കും, അവൻ നിങ്ങളെ ഭയപ്പെടുത്തുന്നു. അൽ ഫഖ്റ, ദാരിദ്ര്യത്തെ പറ്റി. വയഉമുറുക്കും, അവൻ നിങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യുന്നു. അമറ, കൽപ്പിച്ചു. ബിൽ ഫഹ്ഷാ, ഫഹ്ഷ എന്ന് പറഞ്ഞാല് വൃത്തികെട്ട, പരസ്യമായി പറയാൻ പോലും കഴിയാത്ത കുറ്റകൃത്യങ്ങൾ, അതിനാണ് ഫഹ്ഷ എന്ന് പറയുന്നത്. പിന്നെ പിശുക്ക് എന്നൊരർത്ഥവും അതിനുണ്ട്. പിശുക്ക് എന്ന് വെച്ചാല് വെറും പിശുക്കല്ല, ബുഖല്, ഷുഹ്, സാമ്പത്തിക പിശുക്ക് ബുഖല്, പിന്നെ മാനസിക പിശുക്ക് ഷുഹ്, അതിൻ്റെയും അപ്പുറത്ത് വൃത്തികെട്ട പിശുക്ക് എന്ന് പറഞ്ഞാല് പിശുക്കിലും ഉണ്ടാകുമല്ലോ ചിലപ്പോ പുറമേ പറയാൻ കഴിയാത്ത പിശുക്കുകൾ. അത്തരം പിശുക്കുകളെ പോലും ചെയ്യാൻ പിശാച്ച് നിങ്ങളോട് കൽപ്പിക്കുന്നു. വല്ലാഹു യഅദുക്കും മഗ്ഫിറത്തം മിൻഹു വഫദല, വല്ലാഹു യഅദുക്കും മഗ്ഫിറ, അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. അവിടെ യഅദുവിന്റെ അർത്ഥം മാറിയിട്ടോ, മുകളിലെ അർത്ഥം യഅദുക്കും നിങ്ങളെ പേടിപ്പിക്കുന്നു എന്നാണെങ്കിൽ ഇവിടെ അർത്ഥം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വാക്ക് ഒരേ ആയത്തിൽ രണ്ടർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്താണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്? മഗ്ഫിറത്തൻ, മഗ്ഫിറത്തിനെയാണ് വാഗ്ദാനം ചെയ്യുന്നത്. മിൻഹു, അവനിൽ നിന്നുള്ള അള്ളാന്റെ മഗ്ഫിറത്ത്. വഫദല, ഔദാര്യത്തെയും വാഗ്ദാനം ചെയ്യുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹം അല്ലെങ്കിൽ അള്ളാന്റെ ഔദാര്യം. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു വിശാലനും അലീം എല്ലാം അറിയുന്നവനുമത്രേ. എന്താ പറഞ്ഞത്? സാമ്പത്തിക രംഗത്തുള്ള മറ്റൊരു പ്രശ്നം എടുത്തു പറയുകയാണ് അള്ളാഹു തആല ചെയ്യുന്നത്. ഈ സദഖ കൊടുക്കാതിരിക്കാനും അല്ലെങ്കിൽ ഇൻഫാഖും ഫീ സബീലില്ലാഹ്, അതിൽ നിന്നൊക്കെ മനുഷ്യനെ പിന്തിരിപ്പിക്കുന്നതിനെതിരെ ആദ്യം പറഞ്ഞു. പിന്നെ കൊടുക്കല്ലാതെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ താഴ്ന്നത് കൊടുത്ത് തടി രക്ഷപ്പെടുത്തുക, കൈച്ചിലാക്കുക എന്നൊക്കെ പറയുന്ന ദുശീലത്തെ കുറിച്ച് പറഞ്ഞു. ഇനി അതിന്റെ അടിസ്ഥാന കാര്യത്തിലേക്ക് പോകുകയാണ്. അതെന്താ? ഇതൊക്കെ പിശാച്ചിന്റെ പണിയാണ്. പിശാച്ച് മനുഷ്യനെ ചെയ്യുന്ന പണി എന്താണ്? അശൈത്താന് എഴുതുക്കുമുൽ ഫക്ര, പിശാച്ച് നിങ്ങളെ ദാരിദ്ര്യം കാട്ടി പേടിപ്പിക്കുന്നു. വയഉമുറുക്കും ബിൽ ഫഹ്ഷ, തോന്യാസം ചെയ്യാൻ കൽപ്പിക്കുകയും ചെയ്യുന്നു. വല്ലാഹു യഅദുക്കും, അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. മഗ്ഫിറത്തൻ മിൻഹു വഫദല, അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തും ഫദലും. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു വിശാലനും എല്ലാം അറിയുന്നവനും അത്രേ. പിശാച്ച് മനുഷ്യനോട് അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ചെലവഴിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ചെയ്യുക, ഇത് കൊടുത്താൽ നീ ദരിദ്രനായി പോകും, നിന്റെ അത്യാവശ്യത്തിന് ഉണ്ടാവില്ല, പിന്നെ കുടുങ്ങിപ്പോകും എന്നൊക്കെ പറഞ്ഞ് പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുക. യഥാർത്ഥത്തിൽ ഒരാളുടെ സമ്പത്ത് കൊണ്ട് അയാൾക്ക് നേടാവുന്ന ഏറ്റവും വലിയ, അയാൾക്ക് ഏറ്റവും നേട്ടമുള്ള കാര്യം എന്താണ്? അത് അള്ളാന്റെ പ്രീതിയും പരലോകമോക്ഷവും സ്വർഗവും ഒക്കെയാണ്. നാം പണം ചെലവാക്കി നേടുന്നതിൽ ഏറ്റവും മുന്തിയത് സ്വർഗമാണ്. സ്വർഗത്തെക്കാളും മുന്തിയത് പണം കൊടുത്തിട്ട് വാങ്ങാനില്ല. അതിൽ കുറഞ്ഞ ആവശ്യങ്ങൾക്കാണ് ദുനിയാവിലെ ഏത് കാര്യത്തിന് വേണ്ടി നമ്മൾ പണം ചെലവാക്കിയാലും അത് അതിനേക്കാളും വലുതാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഒരു കച്ചവട സംഘം മദീനയിൽ വന്നിറങ്ങി. വലിയ ക്ഷാമമുള്ള നേരത്തായിരുന്നു. അപ്പൊ ആളുകളെല്ലാം കൂടി ചാടി വീഴുകയാണ്. വന്നിറങ്ങിയ ഉടനെ ചെന്നാൽ നല്ല സാധനം ആദായത്തിൽ കിട്ടും. അതുകൊണ്ടാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലമ ജുമുഅ തുടങ്ങിയ സന്ദർഭത്തിൽ റസൂൽ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കെ പോലും റസൂലിനെ മിമ്പറിൽ നിർത്തിയിട്ട് ആളുകൾ ഇറങ്ങി ഓടിയ സംഭവം സൂറത്ത് ജുമുഅയിൽ അല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ എല്ലാവരും കൂടി തടിച്ചുകൂടി ഇതിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി സ്വന്തമാക്കാൻ. ഒന്ന്, സാധനങ്ങൾ കിട്ടാനില്ലാത്ത സമയമാണ്. വന്നിറങ്ങിയ ഉടനെ നല്ല സാധനങ്ങൾ കിട്ടും, ഫ്രഷ് കിട്ടും, അതുപോലെ ആദായത്തിൽ കിട്ടുകയും ചെയ്യും. പിന്നെ ഡിമാൻഡ് കൂടുമ്പോൾ വില കൂടാൻ സാധ്യതയുണ്ട്. ഇതിനെല്ലാം കൂടി തടിച്ചുകൂടി ആളുകളോട് അദ്ദേഹം പറഞ്ഞത്, ഇത് ഞാൻ വിറ്റിരിക്കുന്നു, നിങ്ങളൊക്കെ പറയണതിനേക്കാളും വലിയ വിലക്ക് ഇത് വിറ്റ് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞിട്ട് ആ സമ്പത്ത് മുഴുവനും ജനങ്ങൾക്കിടയിൽ അങ്ങോട്ട് വിതരണം ചെയ്യുകയാണ്. എന്തായി വിറ്റിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇന്നല്ലാഹിഷ്തറ മിനൽ മുഅ്മിനീന അംവാലഹും വഅൻഫുസഹും ബിഅന്ന ലഹുമുൽ ജന്ന, സ്വർഗത്തിന് പകരം വിലക്ക് വാങ്ങിയിരിക്കുന്നു അല്ലാഹ് എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, അതന്നെ ഈ പറഞ്ഞത്. ഇങ്ങനെ അള്ളാഹുവിന്റെ അടുത്തുനിന്ന് വലിയ വില വാങ്ങാവുന്ന സാധനമാണ് സമ്പത്ത്. ആ സമ്പത്ത് ആ വിലക്ക് വിൽക്കാതെ അതിലും കുറഞ്ഞ വിലക്ക്, അലാ തഷ്തറൂബി ആയാത്തി സമനം കലീല എന്നല്ല പറഞ്ഞിട്ടുണ്ട്, എന്റെ ആയത്തുകളെ തുച്ഛം വിലക്ക് വിൽക്കരുത് എന്ന്. എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു നൽകുന്നതിനേക്കാളും തുച്ഛം വിലക്ക് വിൽക്കാൻ പിശാച്ച് പ്രേരിപ്പിക്കും. നല്ല വഴിക്ക് ചെലവഴിക്കുമ്പോൾ ഇബിലീസ് വന്നിട്ട് പറയാ, ഇത് കൊടുത്താൽ നീ തൊലഞ്ഞു പോകും, നീ കുടുങ്ങിപ്പോകും, നിനക്ക് ആവശ്യത്തിന് ഉണ്ടാകില്ലട്ടോ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ചെയ്യുക. അതേസമയത്ത് ചീത്ത വഴിക്കാണ് ചെലവഴിക്കുന്നതെങ്കിൽ ഇഷ്ടംപോലെ ചെലവഴിക്കുകയാണ് ചെയ്യുക. കയ്യും കണക്കുമില്ലാതെ മനുഷ്യർ ചെലവഴിക്കുകയല്ല, വാക്കിന്റെ അർത്ഥം തന്നെ ഇസ്തിഹ്ലാക്ക് എന്നാണല്ലോ അറബിയിൽ ഉപഭോഗത്തിന് പറയാം. ഉപയോഗമല്ല, ഉപഭോഗം എന്നാണ് മലയാളം. അറബിയിൽ അതിന് പറയുക ഇസ്തിഹ്ലാക്ക് എന്നാണ്. ഇസ്തിഹ്ലാക്ക് എന്നുള്ള വാക്കിന്റെ നേരെ അർത്ഥം തൊലക്കുക അല്ലെങ്കിൽ ഹലാക്കാക്കുക എന്നാണ്. ഹലാക്ക് അതിന്റെ അതുമായി ബന്ധപ്പെട്ട വാക്കാണ് ഇസ്തിഹ്ലാക്ക്. ഇങ്ങനെ തൊലക്കാൻ മടി ഉണ്ടാകില്ല. ആവശ്യമില്ലാത്ത സാധനം തന്നെ ഒന്ന് വാങ്ങുമ്പോൾ ആവശ്യമില്ലാത്ത അനാവശ്യമായ രണ്ട് സാധനം ഫ്രീ, ഇങ്ങനെയാണല്ലോ മാർക്കറ്റിന്റെ രീതി. ഇങ്ങനെ തൊലക്കാൻ ഒരു മടി ഉണ്ടാകില്ല. പക്ഷെ നല്ല കാര്യത്തിന് ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ വല്ലാത്ത ദാരിദ്ര്യ പേടി മനുഷ്യനെ പിടികൂടും. അത് പിശാചിന്റെ പണിയാണ് എന്ന് അള്ളാഹു പറയാണ്. അശ്ശൈത്താനു യഅദുക്കുമുൽ ഫഖ്റ, എന്നിട്ടോ വയഅമുറുക്കും ബിൽ ഫഹ്ഷ, പുറത്ത് പറയാൻ കൊള്ളാത്ത വൃത്തികെട്ട കാര്യങ്ങൾ. സാമ്പത്തിക രംഗത്ത് ഇവിടെ മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. സാധാരണ പിന്നെ ഫഹ്ഷ എന്ന് പറഞ്ഞാൽ അശ്ലീലമായ വ്യഭിചാരവും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ആ വാക്ക് ഉപയോഗിക്കുക. ഇവിടെ ഫഹ്ഷ ഉപയോഗിക്കാൻ കാരണം പിശുക്കിലും ഉണ്ടാകും പുറത്തു പറയാൻ കഴിയാത്ത ചില വൃത്തികെട്ട കാര്യങ്ങൾ. പിശുക്കൻ മഹാമോശം പണികൾ ചെയ്തുകൊണ്ടിരിക്കും, അത് അതിനെ പറ്റിയാണ് അത്തരം കാര്യങ്ങൾ. പിന്നെ തെറ്റുകുറ്റങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആളുകളുടെ ഒരു മനസ്ഥിതിയും ഇത് തന്നെയായിരിക്കും. ഇപ്പോ കള്ള് കച്ചവടം നടത്തുന്നവനോട് അത് നിർത്തണം എന്നിട്ട് ഹലാലായ ബിസിനസ് തുടങ്ങണം എന്ന് പറഞ്ഞാൽ അയാൾ തിരിച്ചു ചോദിക്കുക, ഇത് നിർത്തിയാൽ ഞാൻ പട്ടിണിയായി പോകൂലേ എന്നാണ്. കേട്ടാ തോന്നും ആകെ ലോകത്ത് മനുഷ്യർ മുഴുവൻ ജീവിക്കുന്നത് കള്ള് വിറ്റിട്ടാണ്. ഇങ്ങനെ അള്ളാഹു തആല ഹറാമാക്കിയ ഏത് ധനസമ്പാദന മാർഗവും ഏത് പ്രവർത്തനവും അതിലൊക്കെ പിശാച്ച് അനിവാര്യത തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. അതാണ് വൈ ഉമുറുക്കുമ്പിൽ ഫാഷ എന്ന് പറയും, ഇത് ചെയ്താലേ ഞാൻ ജീവിക്കുകയുള്ളൂ, ഇങ്ങനെ എനിക്ക് പറ്റുകയുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ തകർന്നു പോകും എന്ന് ചീത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. വേശ്യാവൃത്തി വരെ അങ്ങനെയാണ്. മാന്യയായി ജീവിച്ചാൽ ഞാൻ പട്ടിണിയായി പോകുന്നാണ് ആ പെണ്ണ് വിചാരിക്കുന്നത്. കേട്ടാ തോന്നും എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ ശരീരം വിറ്റിട്ടാണോ ജീവിക്കുന്നത്. പക്ഷെ അവള് പിശാച്ച് അങ്ങനെ അങ്ങോട്ട് മോൾഡ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ അപ്പുറം ചിന്തിക്കാൻ കഴിയാതെ പിശാച്ച് അങ്ങോട്ട് അടിമയാക്കിയിരിക്കുകയാണ്. അള്ളാഹു എന്താ വാഗ്ദാനം ചെയ്യുന്നത്? ഇത്തരം പിശാച്ചിക പ്രവണതകളിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞാൽ അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത് ഒന്ന് മഗ്ഫിറത്താണ്. മഗ്ഫിറത്ത് എന്താ? കഴിഞ്ഞതൊക്കെ അള്ളാഹു തആല പൊറുക്കും. ഒന്ന്. രണ്ട്, മറ്റു പാപങ്ങൾ വരെ നല്ല ഇൻഫാക്ക് കൊണ്ട് അള്ളാഹു തആല പൊറുക്കും. അതുകൊണ്ടാണല്ലോ പല കുറ്റങ്ങൾക്കും പ്രായശ്ചിത്തമായിട്ട് അടിമയെ മോചിപ്പിക്കുക, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നതൊക്കെ അള്ളാഹു തആല നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ പാപങ്ങൾ പൊറുക്കും. കച്ചവടക്കാരോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സദഖ ചെയ്യണം, സദഖ ചെയ്യണം. എന്തിനാണ്? നിങ്ങൾ കച്ചവടത്തിൽ ആവശ്യമില്ലാത്ത സത്യങ്ങൾ ചെയ്ത് കളയുന്നുണ്ട് പലപ്പോഴും. ഇതാണോ ഏറ്റവും മുന്തിയത് എന്ന് ചോദിച്ചാൽ, പിന്നെ ഇതിലും മുന്തിയത് ഇനി എവിടെ കിട്ടാനാന്നൊക്കെ അങ്ങ് പറയും. അങ്ങനത്തെ വർത്തമാനങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത്തരം ചെറുദോഷങ്ങളൊക്കെ പരിഹരിക്കാൻ ധാരാളം സദക്ക കൊടുക്കണം എന്ന് പറഞ്ഞു. സ്ത്രീകളോട് പറഞ്ഞു, സംസാരത്തിൽ പല പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ധാരാളം സദക്ക ചെയ്യണം കേട്ടോ. ഇങ്ങനെ പലപ്പോഴും പിന്നെ മനുഷ്യർക്ക് അറിയാതെ പറ്റിപ്പോകുന്ന തെറ്റുകളുടെ പ്രായശ്ചിത്തം അതിന് പരിഹാരമായിട്ട് സദക്ക ചെയ്യാൻ അള്ളാഹു പറഞ്ഞത് തന്നെയാണ്, ഖുദുമിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹ, അതുകൊണ്ട് അവരെ ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യാം, സദക്ക വസൂലാക്കണം എന്ന് പറഞ്ഞത്. ഫളിലും വാഗ്ദാനം ചെയ്യുന്നു അള്ളാഹു, അഥവാ ഇനിയും ഇനിയും കൊടുക്കും. യുഗനിഹിമുല്ലാഹു മിൻ ഫളിലിഹി, അള്ളാഹു അവന്റെ ഫളിലിൽ നിന്ന് അവരെ ഐശ്വര്യവാനാക്കുന്നു പറഞ്ഞിട്ടുണ്ട് സൂറത്തുന്നൂറ്. പരലോകത്ത് കിട്ടുന്ന പ്രതിഫലമല്ല ഫളിൽ എന്നുകൊണ്ട് ഉദ്ദേശ്യം, ചെലവഴിക്കുന്ന ആൾക്ക് തന്നെ ഇനിയും വർദ്ധിപ്പിച്ചു കൊടുക്കും എന്നാണ് ഉദ്ദേശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസവും രണ്ട് മലക്കുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിലേക്ക് അയക്കും. അവര് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, അള്ളാഹുമ്മ ആത്തി മുംസിക്കൻ ആത്തി മുംഫിഖൻ ഖലഫൻ വ മുംസിക്കൻ തലഫ, പടച്ചവനെ ചെലവഴിക്കുന്നവന് ഇനിയും ഇനിയും കൊടുക്കൂ, പിടിച്ചു വെക്കുന്നവനെ തൊലക്ക്, അവരെ നശിപ്പിച്ചു കളാ. കാരണം എന്താ, ഒരു ഉപകാരമില്ല അവന്റെ അടുത്ത് പൈസ ഉണ്ടായിട്ട് നടത്തും. ഇതാണ് ഫളൽ, ചെലവഴിക്കുന്നതിനനുസരിച്ച് അള്ളാഹു തആല വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അതാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു വിശാലനാണ്, കുടുസ് ചിന്താഗതിക്കാരനല്ല, പിശുക്കനല്ല. അവിടൊക്കെയാണല്ലോ പിശുക്ക് വരല്, മനസ്സിന്റെ കുടുസതയിൽ നിന്നാണല്ലോ അസിൽ ഇത് വരല്. അള്ളാഹു അങ്ങനെയല്ല, അള്ളാഹു വാസിയാണ്, വിശാലനാണ്. എന്ന് പറഞ്ഞാൽ എന്താ, അള്ളാഹുവിന്റെ ഏറ്റവും ദുഷ്ടനായ ഒരടിമയെ നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. കടുത്ത ഇസ്ലാം വിരോധി ദൈവനിഷേധിയും ഒക്കെയായ ഒരാള്, അയാൾക്ക് ഇതാ ഇന്ന് നേരം വെളുത്തിട്ടേ ഉള്ളൂ. ഈ ഏതാനും മണിക്കൂർ മിനിറ്റുകൾ നേരം പുലർന്നതിന്റെ ശേഷം പോലും അള്ളാഹു തആല ചെയ്തു കൊടുത്ത നിഅമത്ത് കൈന്താഴുദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, എണ്ണിയ തീരൂല. കടുത്ത കാഫിറിന് ഒരു മണിക്കൂറിൽ അല്ല ചെയ്യുന്ന നിഅമത്ത് പോലും എണ്ണിയ തീരൂല. ഇങ്ങനെ വിശാലനാണ് അള്ളാഹു തആല. എന്തിനാ പറഞ്ഞത്, ചെലവഴിക്കുമ്പോ അതിന്റെ ഗുണഭോക്താക്കളെ ഇങ്ങോട്ട് സ്കെയില് വെച്ച് അളക്കുന്ന പരിപാടി അള്ളാഹ്ക്കില്ല, ഉദാരമായി വാരിക്കോരി കൊടുക്കുകയാണ് അള്ളാഹു തആല ചെയ്യുക. കാരണം കൊടുക്കുന്നതിലാണ് സന്തോഷം, അങ്ങനെയാകണം വിശ്വാസിക്ക് എന്നർത്ഥം. അലീം എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഇൻഫാക്ക് എങ്ങനെയാണ് എന്ന് അള്ളാഹു തആലക്ക് നന്നായിട്ട് അറിയാം. മനസ്ഥിതി എന്താണ് കൊടുക്കുന്നവന്റെ, മനസ്ഥിതി എന്താണ്, അവൻ കൊടുക്കുന്നത് എന്താണ്, അവൻ്റെ ഉള്ളതിനനുസരിച്ച് പിന്നെ കൊടുക്കുന്നുണ്ടോ അല്ല പിശുക്കിയിട്ടുണ്ടോ എന്നൊക്കെ അള്ളാഹുവിന് നല്ലവണ്ണം അറിയും എന്ന് മനസ്സിലാക്കാനാണ്. ഈ വല്ലാഹു വാസിഉൻ അലീമിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യവും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്താന്ന് വെച്ചാല്, അതിനൊരു ദുർവ്യാഖ്യാനമുണ്ട്. അള്ളാഹു തആല എല്ലായിടത്തും ഉണ്ട് എന്ന് നമ്മുടെ അദ്വൈതക്കാര് വിശദീകരിക്കലുണ്ട്. എന്നിട്ട് അത് മുസ്ലിങ്ങളിലേക്കും പകർന്നിരിക്കുന്നു. അള്ളാഹു തൂണിലും തുരുമ്പിലും നിറഞ്ഞവനല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മാപ്പിളപ്പാട്ട് തന്നെ കേൾക്കാം. എന്നിട്ട് അതിന് തെളിവായിട്ട് വഹദത്തുൽ വുജൂദ് എന്നാണ് പറയുക അറബിയിൽ. അദ്വൈതം, അദ്വൈതം എന്ന് പറഞ്ഞാല് ദൈവവും സൃഷ്ടി രണ്ടല്ലാത്തത്. തത്വമസി, അത് നീ തന്നെയാകുന്നു. ഏത് ദൈവം ഈശ്വരൻ എന്നൊക്കെ പറയണത് അത് നീ തന്നെയാണ്. പാട്ടിലുണ്ട്, ദൈവത്തെ തേടി ഞാൻ അലഞ്ഞു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ, അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. വളരെ മനോഹരമായ പാട്ടാണ്, പക്ഷെ പൊട്ടത്തര പറയുന്നത്. പിന്നെ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഫിസ്സമായി, ആകാശത്താണെന്നാണ്. അല്ലാതെ അള്ളാഹു തൂണിലും തുരുമ്പിലും ചാണകക്കട്ടയിലും ഒക്കെ അള്ളാഹു അല്ല, അള്ളാഹു അർശിലാണ്, അള്ളാഹു ആകാശത്താണ് എന്നൊക്കെയാണ് ഖുർആനും സുന്നത്തും അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് അതല്ല പറയണത്. പിന്നെ മനസ്ഥിതിയുടെ കാര്യത്തിൽ അള്ളാഹു കുടുസ് ചിന്താഗതിക്കാരനല്ല എന്നാണ്, അല്ലാതെ അള്ളാഹു എല്ലാ വസ്തുക്കളിലും കുടികൊള്ളുന്നു എന്നല്ല. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അത് അദ്വൈതമാണ്. അദ്വൈതം ദിക്റിന്റെ കോലത്തിൽ വരും. ഇപ്പൊ ചില നമ്മളെ സിദ്ധന്മാര് അവര് ചെല്ലുന്ന ദിക്റ് അവരുടെ കറാമത്തുകളെ വിശദീകരിക്കുന്ന പുസ്തകങ്ങളിൽ തന്നെ ഉണ്ട്. കുറെ സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലും, പിന്നെ കുറെ സമയം പിന്നെ ലാ കല്ല ഇല്ലല്ലാ, ലാ മരം ഇല്ലല്ലാ, ലാ മല ഇല്ലല്ലാ, ഇങ്ങനെ കണ്ണി കണ്ടതൊക്കെ ഇല്ലല്ലാ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കും. കേട്ടിരിക്കുന്ന ആളുകൾ ഇത് അള്ളാന്റെ ഒരു തമാശ അല്ല, ഔലിയാന്റെ ഒരു തമാശ എന്നൊക്കെ വിചാരിച്ച് കൂടെ ചൊല്ലുകയും ചെയ്യും. തമാശയൊന്നും അല്ല, ശുദ്ധ അദ്വൈതം, ശങ്കരാചാര്യരുടെ തിയറി. അതിങ്ങനെ ഈ ഷിയാക്കളിലൂടെയും സൂഫികളിലൂടെയും ഒക്കെ മുസ്ലിങ്ങളിലേക്ക് കടന്നുകൂടിയതാണ് വഹദത്തുൽ വുജൂദ് എന്ന് പറഞ്ഞത്. എന്നിട്ട് അനല്ലാഹു, ഞാൻ തന്നെയാണ് അല്ലാ എന്നൊക്കെ പറയാൻ തുടങ്ങുന്ന സിദ്ധന്മാര്, എന്നിട്ട് അതിന് തെളിവായിട്ട് പറയല് ഇതൊക്കെയുണ്ട്, വല്ലാഹു വാസിഉൻ അലീം. അതൊന്നും അല്ല, അതിന് തെളിവല്ല, അല്ല അതൊന്നും അല്ല പറഞ്ഞത്. കാരണം അള്ളാഹുവിനെ കുറിച്ച് തന്നെ അള്ളാഹ് തന്നെ പറഞ്ഞിരിക്കുന്നു അള്ളാഹ് ആകാശത്താണെന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നു. പിന്നെന്താ ഈ പറഞ്ഞതിന് അർത്ഥമുള്ളത്? അതുകൊണ്ട് അത്തരം ഫിത്നകളിൽ പെടാതെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. യൂത്തിൽ ഹിക്മത്ത മൻ യശാ വമൻ യൂതൽ ഹിക്മത്ത ഫഖദ് ഊതിയ ഖൈറൻ കസീറ വമാ യദക്കറു ഇല്ല ഉലുൽ അൽബാബ്. യൂത്തി അവൻ നൽകുന്നു അൽ ഹിക്മത്ത ഹിക്മത്തിനെ. ഹിക്മത്ത് എന്താണെന്ന് ഞാൻ വിശദീകരിക്കുമ്പോൾ പറയാം, തൽക്കാലം അങ്ങനെ പഠിച്ചു വെക്കുക. ഹിക്മത്ത് നൽകുന്നു മൻ യശാ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. വമൻ ആര് യൂത്ത നൽകപ്പെടുന്നുവോ അൽ ഹിക്മത്ത ഹിക്മത്തിനെ ഫഖദ് ഊത്തിയ അവൻ നൽകപ്പെട്ടത് തന്നെ. ഖൈറൻ കസീറ ഖൈറൻ നന്മ നല്ലത്, കസീറൻ ധാരാളമായി. വമാ യദക്കറു ഉൽബുദ്ധരാകുകയില്ല ഇല്ല ഉലുൽ അൽബാബ് ബുദ്ധിയുള്ളവർ അല്ലാതെ. കാമ്പ് എന്നാണ് ലബ്ബിന്റെ അർത്ഥം, കാമ്പുള്ളവരല്ലാതെ എന്നാണ്. കാമ്പുള്ള ബുദ്ധി എന്ന് പറയുന്ന പോലെ എന്താ പറഞ്ഞത് ഒന്നുകൂടി വായിച്ചു നോക്കാം. യൂത്തിൽ ഹിക്മത്ത മൻ യശാ അവൻ ഹിക്മത്ത് നൽകുന്നു അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. ആര് നൽകുന്നു യൂത്തി ആര് നൽകുന്നു? അള്ളാഹു വാസിയുൻ അലിയുമാണ് മുമ്പ് പറഞ്ഞത്. വാസിയുൻ അലിയുമായ അള്ളാഹു യൂത്തിൽ ഹിക്മത്ത ഹിക്മത്ത് നൽകുന്നു മൻ യശാ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. വമൻ യൂത്തൽ ഹിക്മത്ത ആർക്ക് ഹിക്മത്ത് കിട്ടിയോ ആര് ഹിക്മത്ത് നൽകപ്പെട്ടുവോ പെടുന്നുവോ ഫഖദ് ഊത്തിയ ഖൈറൻ കസീറ അവന് ധാരാളം ഖൈർ കിട്ടിയത് തന്നെ. വമാ യദക്കറു ഇല്ല ഉലുൽ അൽബാബ് ബുദ്ധിയുള്ളവരല്ലാതെ ഉത്ബുദ്ധരാകുകയില്ല. എന്താ പറഞ്ഞത്? അള്ളാഹു മഗ്ഫിറത്തും ഫളും വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ മുകളിൽ. എങ്ങനെയാണ് അള്ളാഹു മഗ്ഫിറത്തും ഫളും വാഗ്ദാനം ചെയ്യുന്നത്? അള്ളാഹുവിന് തൃപ്തിയുള്ളത് പോലെ പണം ചെലവഴിക്കുമ്പോ ആകാശത്തു നിന്ന് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണോ ചെയ്യ? അങ്ങനെയൊന്നുമല്ല. പിന്നെ എന്താ ചെയ്യ? അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഖൈറ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പണി ഹിക്മത്ത് നൽകുകയാണ്. എന്താണ് ഹിക്മത്ത്? നബിമാർക്ക് ഹിക്മത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാവൂദ് അലൈഹിസ്സലാമിന് ഹിക്മത്ത് കൊടുത്തു, അതുപോലെ ലുക്മാൻ അലൈഹിസ്സലാമിന് ഹിക്മത്ത് കൊടുത്തു. വലക്കത് ആത്തൈന ലുക്മാന ലഹിക്മ ലുക്മാൻ അലൈഹിസ്സലാമിന് ഹിക്മത്ത് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള നബിമാര് പഠിപ്പിച്ചു തരുന്ന കാര്യമായിട്ട് ഹിക്മത്ത് പറഞ്ഞിട്ടുണ്ട്. യുഅല്ലിമുക്കുമുൽ കിതാബ വൽ ഹിക്മ കിതാബും ഹിക്മത്തും പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹക്കമ എന്നുള്ള വാക്കിന്റെ അർത്ഥം കുതിരക്ക് കടിഞ്ഞാണിട്ടു എന്നാണ്. ഹക്കമെന്ന് അതിന് പറയലുണ്ട്. കുതിരയെ എങ്ങനെയെങ്കിലും പോകുകയല്ല, നമ്മൾ വിചാരിച്ച വഴിക്ക് തന്നെ കുതിരയെ കൊണ്ടുപോകാൻ വേണ്ടി കെട്ടുന്ന സാധനമാണല്ലോ കടിഞ്ഞാണ്. എന്നതുപോലെ തോന്നിയതങ്ങ് ചെയ്തു കളയലല്ല, വേണ്ടത് വേണ്ട വിധം ചെയ്യുവാനുള്ള പ്രായോഗിക ജ്ഞാനമാണ് ഹിക്മത്ത്. തത്വം ശരിയായി ഇതാ കേട്ടു വെച്ചോളൂ പഠിച്ചു വെച്ചോളൂ തത്വം ശരിയായി പ്രയോഗിച്ച് നേട്ടമുണ്ടാക്കുവാനുള്ള പ്രായോഗിക ജ്ഞാനമാകുന്നു ഹിക്മത്ത്. ഒന്നുകൂടി പറയാം, തത്വം ശരിയായി പ്രയോഗിച്ച് നേട്ടമുണ്ടാക്കുവാനുള്ള പ്രായോഗിക ജ്ഞാനമാണ് ഹിക്മത്ത്. തത്വം മാത്രം അറിഞ്ഞാൽ തത്വം ചൊല്ലി പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ നടക്കും, ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പ്രയോഗം അറിഞ്ഞില്ലെങ്കിൽ, തത്വം അറിയാത്തയാൾ പ്രയോഗിച്ചാൽ അയാൾക്ക് തോന്നിയതൊക്കെ അയാൾ കാട്ടിക്കൂട്ടുകയും ചെയ്യും. ഡ്രൈവിങ്ങിന്റെ എല്ലാ തിയറിയും എനിക്കറിയാം, ഡ്രൈവിംഗ് അറിയില്ല. പിന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല, ഡ്രൈവിങ്ങിന്റെ തിയറി ഇങ്ങനെ ചൊല്ലി പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അതിന്റെ തിയറി ഒന്നും അറിയാത്ത ആൾ വണ്ടി ഓടിച്ചാലോ, പിന്നെ അയാൾക്ക് കിട്ടുന്നതൊക്കെ പിഴ കൊടുക്കാനേ ഉണ്ടാകുകയുള്ളൂ. ഇത് രണ്ടും പ്രശ്നമാണ്. ചില ആളുകൾ ഡ്രൈവിങ് പഠിച്ചിട്ടുണ്ടാകും, അത് അയാൾ ആ ഓടിക്കുന്ന വണ്ടി മാത്രം ഓടിക്കുള്ളൂ, വേറൊരു വണ്ടി കൊടുത്താൽ ഓടിക്കാൻ അയാൾക്ക് പറ്റില്ല. എന്താ പ്രശ്നം? അയാൾക്ക് ഹിക്മത്തില്ല. ഡ്രൈവിങ്ങിന്റെ ആ വണ്ടി ഓടിക്കാനേ പഠിച്ചിട്ടുള്ളൂ, അല്ലാതെ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ അവലംബിക്കുന്ന തത്വം വേറെ ഏത് വണ്ടിയിലും പ്രാവർത്തികമാക്കാം എന്ന് അയാൾക്കറിയില്ല. അള്ളാഹു തആല ഖൈറും കസീറും കൊടുക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഹിക്മത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കച്ചവടം എവിടെ ഏത് സാധനം വിറ്റും അയാൾ നേട്ടമുണ്ടാക്കും. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞത് കാണാൻ കഴിയും. ഇയാൾ പോയിട്ട് മണ്ണ് വാങ്ങിയാലും ലാഭത്തിനെ വിൽക്കും, മണ്ണ് വില കൊടുത്ത് വാങ്ങിയാലും ലാഭത്തിനെ വിൽക്കുള്ളൂ. മണ്ണ് വിലയില്ലാത്ത കാലത്ത് സൗദി അറേബ്യയിലെ മണലിന്റെ കാര്യത്തിൽ പറഞ്ഞതാണ് കേട്ടോ, അത് വില കൊടുത്ത് വാങ്ങിയാലും ലാഭത്തിനെ വിൽക്കും. ഇതാണ് ഹിക്മത്ത് എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ തത്വം എവിടെയും അപ്ലൈ ചെയ്ത് നേട്ടമുണ്ടാക്കുവാനുള്ള പ്രായോഗിക ജ്ഞാനമാണ് ഹിക്മത്ത്. അള്ളാഹുവിന്റെ ദീനിന്റെ തത്വങ്ങൾ ശരിയായി പ്രയോഗിച്ച് ഗുണകരമായി ഉപയോഗിക്കുവാനുള്ള തത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. നബി അത് പ്രയോഗിച്ച് കാണിച്ചു തന്നതാണ്. അത് പ്രകാരമാണ് നമ്മൾ ഖുർആനും ഹദീസും ഉപയോഗിക്കേണ്ടത്. എന്നതുപോലെ പിന്നെ കച്ചവടത്തിലും ഉണ്ടാകും ഒരു തത്വവും പ്രയോഗവും, രാഷ്ട്രീയത്തിലും ഉണ്ടാകും ഒരു കച്ചവടവും പ്രയോഗവും, കൃഷിയിലും ഉണ്ടാകും അത് പ്രയോഗവും, മൊത്തത്തിൽ ദീനിന് തന്നെ ഒരു തത്വവും പ്രയോഗവും ഉണ്ട്. ഇന്ന് നമ്മുടെ ലോകത്തിന്റെ തന്നെ പ്രശ്നം ദീനിന്റെ തത്വം പ്രയോഗിച്ച് നേട്ടമുണ്ടാക്കുവാൻ മുസ്ലിം ലോകത്തിന് അറിയില്ല എന്നുള്ളതാണ്. തത്വം എഴുതി പഠിക്കാനും അത് അച്ചടിച്ച് വിതരണം ചെയ്യാനും ഒക്കെ ഉണ്ട്, പ്രയോഗം വേറെ എന്തൊക്കെയോ ജാഹിലിയത്തുകൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നവും. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല അള്ളാഹുവിനെ അവലംബിച്ചാൽ അല്ല എന്താ ചെയ്യുക, ഏത് സാഹചര്യത്തിലും തത്വം ശരിയായി പ്രയോഗിക്കുവാനുള്ള കഴിവ്, പ്രയോഗിച്ച് നേട്ടമുണ്ടാക്കുവാനുള്ള കഴിവാകുന്ന ഹിക്മത്ത് അവൻ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അള്ളാഹുവിൽ പങ്കുചേർക്കാതെ അള്ളാഹുവിനെ അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് ഇതൊക്കെ ഖുർആനും സുന്നത്തും പറഞ്ഞു തന്ന സംഗതിയാണ്. നിങ്ങൾ ശരിയായ വിധം തവക്കുലാക്കുകയാണെങ്കിൽ പക്ഷിക്ക് അന്നം കൊടുക്കുന്നത് പോലെ അള്ളാഹു തആല നിങ്ങൾക്ക് അന്നം തരും. തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് തന്നെയാണ്, ഹിക്മത്തനുസരിച്ചുള്ള പ്രയോഗമാണ്. ചെയ്യേണ്ടതൊക്കെ ചെയ്ത് ബാക്കി അലല്ലാ. ഇങ്ങനെ ഒരുപാട് സംഗതികൾ ഖുർആനും സുന്നത്തും അത് വിഷയത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. തത്വം ശരിയായി പ്രയോഗിച്ച് നേട്ടമുണ്ടാക്കുവാനുള്ള പ്രായോഗിക ജ്ഞാനം അള്ളാഹു തആല കൊടുക്കുന്നു. അത് കിട്ടിയാൽ ധാരാളം ഹൈർ കിട്ടിയത് തന്നെ. വമാ യദക്കറു ഇല്ല ഉലുൽ അൽബാബ്, ഉലുൽ അൽബാബ് അല്ലാതെ ഉത്ബുദ്ധരാകുകയില്ല എന്നാണ് പറഞ്ഞത്. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, മനുഷ്യർ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുക, പലതരം വികാരങ്ങളുടെ അടി, സംഗതി ശരി ഇതാണ് പക്ഷെ എനിക്കത് പറ്റില്ല, നല്ലത് അത് തന്നെയാണ് പക്ഷെ എനിക്കത് ശീലമില്ല, നമ്മളവിടെ അത് നടക്കില്ല, ഇങ്ങനെയൊക്കെ വൈകാരികമായ വിഷയങ്ങൾ ആസ്പദമാക്കിയിട്ടാണ് മനുഷ്യർ പലപ്പോഴും ചിന്തിക്കുക. എനിക്കൊരു പിന്നെ വളരെ ഇഷ്ടപ്പെട്ട സാധനം അത് കൊടുത്താൽ ഞാനത് ഉപയോഗിക്കുന്നതിനേക്കാളും എത്രയോ വലിയ ഹൈറ് എനിക്ക് കിട്ടും എന്ന് വന്നാലും തടി സമ്മതിക്കണില്ല കൊടുക്കാൻ. ഇത് വികാരത്തിന് അടിമപ്പെടുകയാണ്. ഇങ്ങനെയുള്ള വികാരങ്ങൾക്കൊന്നും അടിമപ്പെടാതെ എല്ലാ രംഗത്തും ഉണ്ടാകുന്നു. ആളെ എനിക്ക് വളരെ ഇഷ്ടമാണ് പക്ഷെ എന്റെ നാട്ടുകാരനല്ല അതുകൊണ്ട് എനിക്കിഷ്ടല്ല. മുസൈലിമത്തുൽ കദ്ദാബ് കള്ളപ്രവാചകന്റെ ആളുകൾ പറഞ്ഞത് ഖുറൈശിയായ പിന്നെ സത്യസന്ധനേക്കാളും ഞങ്ങൾക്ക് നല്ലത് യമാമക്കാരനായ കള്ളനാണെന്നാണ്. നമ്മുടെ രാഷ്ട്രീയത്തിൽ പലപ്പോഴും അപ്ലൈ ചെയ്യപ്പെടുന്ന തിയറിയായിട്ട് ഞങ്ങൾ കള്ളനാണെങ്കിലും ഞങ്ങൾ നാട്ടുകാരനാണല്ലോ എന്നുള്ളത്. ഇങ്ങനെയൊക്കെ ആളുകൾ പലതരം വികാരങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് തീരുമാനമെടുക്കുക. അത്തരം ആളുകൾ കുടുങ്ങും. ബുദ്ധി ഉത്ബുദ്ധത ഉണ്ടാവൽ ആർക്കാണ്? വൈകാരിക ക്ഷോഭങ്ങൾക്കൊന്നും അടിപ്പെടാതെ നേരെ ചൊവ്വേ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നവരെ രക്ഷപ്പെടുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അവിടെ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഉലുൽ അൽബാബിൽ, അതുപോലെ ഹിക്മത്ത് നൽകപ്പെടുന്നവരിൽ, എല്ലാ രംഗത്തും ഹിക്മത്ത് നൽകപ്പെടുന്നവരിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിതാബും ഹിക്മത്തും പഠിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. റസൂല് പഠിപ്പിച്ചതൊക്കെ പഠിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും അത് പ്രയോജനപ്പെടുത്തുവാനും ഉള്ള കഴിവ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ പിന്നെ ചില ആളുകള് രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊരാള് വളരെ അത്യാസന്ന നിലയിൽ കോവിഡ് ബാധിച്ച് വെന്റിലേറ്ററിലാണ് ഉള്ളത്, പ്രത്യേകം പ്രാർത്ഥിക്കണം, തിരിച്ചു കിട്ടണം എനിക്ക് അവരെ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ രോഗം എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ എല്ലാവരെയും പകർച്ചവ്യാധികളിൽ നിന്നും, മാരക രോഗങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. اللهم انصر أمراءنا وعلماءنا وألف بين قلوبنا المؤمنين ووحد صفوفنا وشتت أعداءنا وأيد أيدينا لإقامة الدين. اللهم لا ربنا لا تسلط علينا من لا يخافك ولا يرحمنا وكف أيدي الكافرين والظالمين والفاسقين عنا يا خفي الألطاف نجنا مما نخاف. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين. അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് ഇന്ന്? എങ്ങനെ ഉണ്ടായിരുന്നു സൗണ്ട്? ഇന്നലെ
പരാതിപ്പെട്ടു.
വളരെ ക്ലിയർ.